السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. മുഹറം, കർബല, നഹ്സ് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇൻഷാല്ലാ, ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ മുഹറം മാസത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, മുഹറം മാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അതേപോലെ തന്നെ അതിന്റെ മറ്റുള്ള ശ്രേഷ്ഠതകളായി ഫലാഹിലുകളായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ സലഫുകളായ ആളുകൾ മുഹറം മാസത്തെ എങ്ങനെ നോക്കിക്കണ്ടിരുന്നു, അതിന്റെ ഫലാഹിലുകൾ പറ്റി അവർ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ വിശദീകരിക്കുകയും എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, വിശുദ്ധമാക്കിയ, പവിത്രമാക്കിയ, ആദരിച്ച, തഅലീമ് കൊടുത്ത ഒരു മാസമാണ് മുഹറം മാസം എന്നുള്ളതും പ്രമാണബദ്ധമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഹറാമാക്കിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ, സലഫുകളായ ആളുകൾ ബഹുമാനിച്ച ഫളായിലുകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ച ഈ മാസത്തെ ലോകത്തുള്ള പല മുസ്ലിങ്ങളും അതൊന്നിനും പറ്റാത്ത മാസമായി കാണുകയും ഈ മാസത്തെ നഹ്സിന്റെ മാസമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ പല ആളുകളോടും ചോദിച്ചാൽ ഈ മാസത്തിൽ നല്ല ഒരു കാര്യവും ആരംഭിക്കാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഒരു കച്ചവടം തുടങ്ങാൻ പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, പുതിയ വീട് പണി ആരംഭിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊന്നും ഈ മാസത്തിൽ പാടില്ല. ഇത് നഹ്സിന്റെ മാസമാണ്, പ്രത്യേകിച്ചും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന തെറ്റായ വിശ്വാസം നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഉണ്ട് എന്നത് സത്യമാണ്. ഇത് മാത്രമല്ല, പലരുടെയും വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകളിൽ പോലും ഇസ്ലാം ആദരിച്ച, പ്രമാണങ്ങൾ ഹറാമാണ് എന്ന് പഠിപ്പിച്ച, ആദരണീയമാണ് എന്ന് പഠിപ്പിച്ച ഈ മാസത്തെ നഹ്സിന്റെ മാസമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ തെറ്റായ വിശ്വാസം എത്രത്തോളം മുസ്ലിങ്ങളുടെ ഇടയിലേക്ക്
മുസ്ലിങ്ങൾക്കിടയിൽ രൂഢമൂലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ വിശ്വാസം, ഇത് നഹ്സിന്റെ മാസമാണ് എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളാണ് എന്ന വിശ്വാസം മുസ്ലിങ്ങളിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഷിയാക്കളിലൂടെയാണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. ഷിയാക്കൾ പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ മുഹറമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ ഒരു, പ്രത്യേകിച്ചും മുഹറം 10-ന്, അതേപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ നഹ്സിന്റെ ദിവസങ്ങളായിട്ട് കണക്കാക്കുകയും അന്ന് പ്രത്യേകമായ ആചാരങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുകയും എന്നവര് പ്രത്യേകമായ പലതും അവർ സംഘടിപ്പിക്കുന്നു. അവർ മാറത്തടിച്ച് നിലവിളിക്കുന്നു, അതേപോലെ തന്നെ ഉറക്ക ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവർ കരയുന്നു, ശരീരത്തെ പീഡിപ്പിക്കുന്നു, ശരീരത്തെ മർദ്ദിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നും രക്തമൊലിപ്പിക്കുന്നു, ഇങ്ങനെ പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണമായിക്കൊണ്ട് അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രനായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത്, അത് മുഹറം 10-നാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിങ്ങൾക്ക് ദുരന്ത ദിനമാണ്, അത് ചരമ ദിനമാണ്, വാർഷികമായി അത് അവരാഘോഷിക്കുന്നു. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനമായി അതിനവരാഘോഷിക്കുന്നു. ഈ തെറ്റായ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ലോകത്തുള്ള മുസ്ലിങ്ങളിലേക്ക് കടന്നുകൂടിയത്. നമ്മുടെ കേരളത്തിലേക്കും അങ്ങനെ തന്നെയാണ് ഈ വിശ്വാസം എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം, അത് മുസ്ലിങ്ങൾക്ക് ഒരു ദുരന്തം തന്നെയായിരുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 10 അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ മുഹറം മാസം തന്നെ നഹ്സിന്റെ മാസമാണ് എന്ന് അവരാരും പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, സലഫുകൾ ആരും തന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. മുഹറം 10 കരിദിനമായി, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ദിനമായി, ചരമ ദിനമായി, അത് വാർഷികമായി പ്രത്യേകമായ രീതികളോടുകൂടി ഇസ്ലാം വിരോധിച്ച ജാഹിലിയ കാലഘട്ടത്തിൽ എല്ലാ സമ്പ്രദായങ്ങളും അന്ന് നടക്കുന്നുണ്ട്. ആർത്തട്ടഹസിച്ച് കരയുക, അതേപോലെ തന്നെ മാറത്തടിക്കുക, ശരീരത്തെ പീഡിപ്പിക്കുക, ഇങ്ങനെ ജാഹിലിയത്തിന്റെ എല്ലാം ഈ മുഹറം 10-ന് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും. ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലരും മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ഫളായിലുകൾ അദ്ദേഹത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അദ്ദേഹം കർബലയിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ സലഫുകൾ ആരും അംഗീകരിച്ചിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു 4-ാമത്തെ ഖലീഫയായി. അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നീട് അതിനുശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പുത്രൻ തന്നെയായ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാണ്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കറിയാം. ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതാണ് ഒടുക്കം സിഫീൻ യുദ്ധത്തിൽ എത്തിച്ചേർന്നത് എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിനു ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ തലപൊക്കി. മാവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, അതൊരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായ സന്ദർഭത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ തീരുമാനമുണ്ടായത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് മാറിക്കൊടുക്കണമെന്നുള്ളതായിരുന്നു. എന്നുമായി ബന്ധപ്പെട്ട സുലഹുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒക്കെ വിശദമായിട്ട് തന്നെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊടുവിൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ നിന്ന് ഒഴിവായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് ഹദീസിൽ. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെയും മകൻ സയ്യിദാണ് എന്നും മുസ്ലിങ്ങൾക്കിടയിൽ സുലഹുണ്ടാക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ നോക്കിക്കണ്ടത് ആ രൂപത്തിലാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ നിന്ന് ഒഴിവായി. ആ ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ സയ്യിദാണ്. വലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അലീമതൈനി മിനൽ മുസ്ലിമീന, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ രണ്ട് ചേരിയായി നിൽക്കുമ്പോൾ ആ രണ്ട് ചേരികൾക്കിടയിൽ, രണ്ട് കക്ഷികൾക്കിടയിൽ എന്റെ മകൻ മുഖേന സുലഹുണ്ടായേക്കാം, സുലഹുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഒഴിവായി. ഏതാണ്ട് ആറ് മാസക്കാലം അല്ലെങ്കിൽ ഏഴ് മാസക്കാലം മാത്രമാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറ് മാസം, ഏഴ് മാസം, എട്ട് മാസം ഇത്ര മാത്രമാണ് അദ്ദേഹം ഭരിച്ചത്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അതിനുശേഷം അമവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായ മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ഹിജ്റ 60-ാമത്തെ വർഷം അദ്ദേഹം മരണപ്പെട്ടു. ഹിജ്റ 60-ാമത്തെ വർഷം. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ മകനെ പിൻഗാമിയാക്കി, യസീദിനെ, യസീദ് ഇബ്നു മുആവിയ, അദ്ദേഹം യസീദിനെ പിൻഗാമിയാക്കിക്കൊണ്ടാണ് അടുത്ത ഖലീഫയായി നിശ്ചയിച്ചുകൊണ്ടാണ്, അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. പിന്നീട് മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരിയായിക്കൊണ്ട് യസീദ് ഇബ്നു മുആവിയ അധികാരമേറ്റെടുത്തു. എന്നാൽ ഈ രീതി സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ രീതി പല സഹാബികളിൽ പലരും ഇത് അംഗീകരിച്ചില്ല. ഇത് അംഗീകരിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം യസീദിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ല, അദ്ദേഹം ബൈഅത്ത് കൊടുത്തില്ല. അതിന്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റേതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അദ്ദേഹം മക്കയിലേക്ക് പോയി. ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന്റെ, യസീദ് ഇബ്നു മുആവിയ യസീദിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ല എന്ന ന്യൂസ് ഇറാഖിലെത്തി. ഇറാഖുകാർ ആ വിവരം പറഞ്ഞു. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിങ്ങളാണ് മുസ്ലിം ലോകത്തിന്റെ ഖലീഫയാവേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇറാഖിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. നിരന്തരമായ കത്തിടപാടുകൾ നടന്നു. അതേപോലെ തന്നെ ദൂതന്മാര് വന്നു. ഏതാണ്ട് 500 എഴുത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. കുഫയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം, താങ്കളാണ് മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, ഖലീഫയാവേണ്ടത് എന്ന് ശക്തമായി കൂഫക്കാർ ആവശ്യപ്പെടുകയും ആ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിരന്തരമായ എഴുത്തുകളും അതേപോലെ തന്നെ ദൂതന്മാരും ചർച്ചകളും നടന്ന സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അദ്ദേഹത്തിന്റെ പിതൃപുത്രനായ അബൂ താലിബിന്റെ മകൻ, അഖീലിന്റെ മകൻ മുസ്ലിമിനെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. എന്താണ് കൂഫയിലെ സ്ഥിതിഗതികൾ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, അതിൽ യാഥാർത്ഥ്യമുണ്ടോ, അതിന്റെ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്, ഇതറിയുന്നതിന് വേണ്ടി മുസ്ലിമിനെ എന്ത് ചെയ്തു? കൂഫയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം കൂഫയിൽ എത്തിച്ചേർന്നു. ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിൽ താവളമടിച്ചു, ജനങ്ങളുമായിട്ട് സംസാരിച്ചു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള തീരുമാനം അറിയിച്ചു. ഹാനി ഇബ്നു ഉർവ എന്നയാളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, ഹാനി ഇബ്നു ഉർവ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ബൈഅത്തുകളും ചർച്ചകളും നടന്നത്. അങ്ങനെ കൂഫക്കാരെല്ലാവരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ ഒരുങ്ങുന്നു. അവർ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു, കൂഫയിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മുസ്ലിം കൂഫയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനായിട്ട് അദ്ദേഹം ബൈഅത്ത് വാങ്ങുന്നു. ഈ വിവരങ്ങൾ ഷാമിലുണ്ടായിരുന്ന, അതായത് യസീദ്, ഈ വിവരമറിയുകയും അദ്ദേഹം അന്ന് ബസ്റയിലെ ഗവർണറായിരുന്ന ഉബൈദില്ലാഹി ബിനു സിയാദിനെ, ഇബ്നു സിയാദിനെ ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നതിന് വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചു. ഇബ്നു സിയാദിനെ ഇത് മാത്രമല്ല, അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, അന്ന് കൂഫയിലെ ഗവർണർ നുഅ്മാൻ ബിനു ബഷീറായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു സ്ട്രോങ് നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ യസീദ് ബിനു മുആവി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കി ബസ്റയുടെ ഗവർണറായ ഇബ്നു സിയാദിന് എന്ത് ചെയ്തു? കൂഫയുടെ ഗവർണർ സ്ഥാനം കൂടി ഏൽപ്പിച്ചു കൊടുക്കുകയും ഈ വിഷയത്തിൽ സ്ട്രോങ് ആയൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒരു കാരണവശാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ എത്തിച്ചേരരുത്, അത് തടയണമെന്ന്, അതിന്റെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ശക്തമായി ഇബ്നു സിയാദിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ശക്തമായ ഇബ്നു നിർദ്ദേശമുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? യസീദിന്റെ ശക്തമായ കൽപ്പന ഉണ്ടായ സന്ദർഭത്തിൽ ഇബ്നു സിയാദ് വളരെ രഹസ്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ബൈഅത്തുകളും ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ച ദൂതനായ മുസ്ലിം ഇബ്നു അഖീൽ, മുസ്ലിം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചു. ഇങ്ങനെ യസീദിന്റെ കൽപ്പന ഉണ്ടെന്നും ഇബ്നു സിയാദ് ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഹാനി ഇബ്നു ഉർവയെ വിളിച്ചിട്ട് ശാസിച്ചിട്ടുണ്ട് എന്നും ഈ വിവരം മുസ്ലിമിന് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? ഇബ്നു സിയാദിന്റെ കൊട്ടാരം, അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഉപരോധിക്കുകയും ഏതാണ്ട് 4000 ആളുകളുമായി അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തെ ഉപരോധിച്ചു. ഏതാണ്ട് ഉച്ച സമയത്തായിരുന്ന സംഭവം നടന്നത് എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 4000 ആളുകളുമായിട്ട് മുസ്ലിം എന്ത് ചെയ്തു? ഇബ്നു സിയാദിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇബ്നു സിയാദിനോട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇബ്നു സിയാദ് ഭീഷണിപ്പെടുത്തി. അതേപോലെ തന്നെ കൂഫയിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് സാമ്പത്തികമായ വാഗ്ദാനങ്ങൾ കൊടുത്തു. അതേപോലെ തന്നെ സൈന്യത്തിന്റെ ആക്രമണം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ഭീഷണിപ്പെടുത്തിയതോടുകൂടി ഹുസൈൻ റളിയല്ലാഹുവിന് മുസ്ലിമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ ആളുകളും തിരിച്ചുപോയി. അവര് പലരും പ്രലോഭനത്തിൽ വീണു, പലരും തിരിച്ചുപോയി. യഥാർത്ഥത്തിൽ ഇതൊരു ചതിയായിരുന്നു, ഷിയാക്കളുടെ ഒരു ചതിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഉച്ച സമയത്ത് ചർച്ചകൾ തുടങ്ങി. പിന്നീട് ചരിത്രം പറയുന്നു, ഫസോറു അൻസരിഫു അൻഹു, ഇബ്നു സിയാദിന്റെ ഭീഷണി, അതേപോലെ തന്നെ ഇബ്നു സിയാദിന്റെ പ്രലോഭനം, അങ്ങനെ പലരും തിരിച്ചുപോയി. ഹത്താലം യബ്ഖ മഅഹു ഇല്ലാ സലാസൂന റജുലൻ ഫഖത്, അവസാനം മുസ്ലിമിന്റെ കൂടെ ആകെ 30 ആളുകൾ മാത്രം ശേഷിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നു 4000 ആളുകളുമായി വന്ന് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ വിട്ടിട്ട് പോയി. അവസാനം 30 ആളുകൾ മാത്രമായി. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, വമാ ഖാബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇല്ല വ മുസ്ലിമു മിനു അഖീൽ വഹദഹു ലൈസ മഅഹു അഹദുൻ. അങ്ങനെ ഉച്ചന്റെ സമയത്ത് 4000 ആളുകൾ, പിന്നീട് 30 ആളുകൾ, പിന്നീട് സൂര്യൻ അസ്തമിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരാൾ പോലും, കൂഫക്കാരായ ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതോടുകൂടി മുസ്ലിമിന് ബോധ്യപ്പെട്ടു, താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ആ സന്ദർഭത്തിൽ ഇബ്നു സിയാദ് മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ തടവിലിടാനും വധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വധിക്കുന്നതിന്റെ മുമ്പ് മുസ്ലിം ഇബ്നു സിയാദിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു റിസാല, ഒരു കത്ത് കൊടുത്തയക്കണം. അത് ഇബ്നു സിയാദ് അംഗീകരിച്ചു. ആ കത്ത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. കാരണം ആ കത്തിലുണ്ടായിരുന്നത്, കൂഫക്കാർ എന്നെ ചതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ായിരുന്ന അദ്ദേഹത്തിന്റെ ആ വാചകങ്ങൾ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ആ കത്തയച്ചു. ആ കത്തയച്ചതോടുകൂടി മുസ്ലിമിനെ ഇബ്നു സിയാദ് വധിച്ചു. ആ വധിച്ചത് പോലും അന്ന് വധിച്ച ആ സന്ദർഭത്തിൽ, അന്ന് അറഫ ദിവസമായിരുന്നു എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ കത്തിൽ, ആ എഴുത്തിൽ, ആ സന്ദേശത്തിൽ മുസ്ലിം രേഖപ്പെടുത്തി വെച്ചത് ഇങ്ങനെയായിരുന്നു, ഇർജി ബി അഹ്ലിക, താങ്കൾ തിരിച്ചു പോകണം. വലാ യഗുറന്നക അഹ്ലുൽ കൂഫ, കൂഫക്കാർ താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഫൈൻ അഹ്ലുൽ കൂഫ കദ് കദ്ദബൂക, കൂഫക്കാർ താങ്കളെ കളവാക്കിയിരിക്കുന്നു, താങ്കളെ ചതിച്ചിരിക്കുന്നു, താങ്കളെ നിഷേധിച്ചിരിക്കുന്നു. വകദ്ദബൂനി, അവർ എന്നെയും ചതിച്ചിരിക്കുന്നു, എന്നെയും കളവാക്കിയിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ തിരിച്ചു പോകണം. ഇവര് നമ്മളെ ചതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത് കൊടുത്തയച്ചത്. പക്ഷെ ഈ കത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ദുൽഹിജ്ജ 8 അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ടു, കൂഫയിലേക്ക് പുറപ്പെട്ടു. ഈ വിവരങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല, മുസ്ലിം കൊല്ലപ്പെട്ടത്, അതേപോലെ തന്നെ അദ്ദേഹം അയച്ച കത്ത്, ഇതൊന്നും അദ്ദേഹത്തിന് വിവരങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. റിലീജ് 8 അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പുറപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രഗത്ഭരായ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്ന്. അന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ തന്നെ ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ലാസ്, ഇങ്ങനെ പ്രഗത്ഭരായ സഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെടുന്ന വിവരം സഹാബികൾ അറിഞ്ഞു. ഈ പ്രഗത്ഭരായ സഹാബികളൊക്കെ അദ്ദേഹത്തെ തടഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി. അത് ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് താങ്കൾ കൂഫയിലേക്ക് പുറപ്പെടരുത് എന്നുള്ളതായിരുന്നു. എല്ലാവരും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ചരിത്രത്തിൽ കാണുന്നത്, ഇബ്നു ഉമർ ഈ വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നാലെ പോയിന്നാ 3 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയത്. എന്നിട്ട് ചോദിച്ചു, അതിനെ തുരിയതു, എങ്ങോട്ടാണ് പോകുന്നത്? ഫഖാല അൽ ഇറാഖ്. ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു, ഇറാഖിലേക്കാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എഴുത്തുകള് രേഖകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ അവരെനിക്ക് ബൈഅത്ത് ചെയ്തതാണ്. ഇബ്നു ഉമർ പറഞ്ഞു, ലാ തഅതിഹിം, നീ അവരിലേക്ക് പോകരുത്. ഫബാ, അദ്ദേഹം വിസമ്മതിച്ചു. ഇങ്ങനെ ദീർഘമായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ അദ്ദേഹം വിസമ്മതിച്ചു. അതിന്റെ അവസാന ഭാഗത്ത് കാണാ, ഫഅതനകഹു ഇബ്നു ഉമർ വബഖ, അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. വഖാൽ, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അസ്തഅദിഉകല്ലാഹ മിൻ ഖതീൽ, താങ്കൾ കൊല്ലപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. ഇതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖദറിനെ അതിലേക്ക് ധൃതി കാണിച്ചിരിക്കുന്നു, അള്ളാഹ് നിശ്ചയിച്ച വിധിയിലേക്ക് അദ്ദേഹം ധൃതി കാണിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, മാ തറക്തുഹു യഖ്റുജ്, അദ്ദേഹത്തെ പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് റളിയല്ലാഹു പറഞ്ഞു. ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഈ സഹാബികളുടെയൊക്കെ ചരിത്രം നമുക്ക് ലഭ്യമാണ്. ഇവരൊക്കെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, കൂഫയിലേക്ക് പോകരുത്, അവർ അദ്ദേഹത്തെ ശതിക്കും. മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കളുടെ പിതാവ് പോലും പറഞ്ഞിട്ടുണ്ട്, എന്ത് വല്ലാഹി ലഖദ മലിൽതുഹും വമല്ലൂനി വഅബഅലുതുഹും വഅബഅലൂനി, കൂഫക്കാരെ കുറിച്ച് അലി റളിയല്ലാഹു പറഞ്ഞത് പിതാവ് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അനു ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് എന്നെ വെറുത്തിരിക്കുന്നു, ഞാൻ അവരെ വെറുത്തിരിക്കുന്നു, അവർ എന്നെയും വെറുത്തിരിക്കുന്നു. ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു, അവരെന്നോടും ദേഷ്യപ്പെട്ടിരിക്കുന്നു. വമാ ബലൗതു മിൻഹും വഫാ, അവർ കരാർ പൂർത്തീകരിക്കുന്നവരല്ല. വലാലഹും സബാത്തുൻ വല അസുമുൻ, ഉറച്ച തീരുമാനമെടുക്കുന്നവരല്ല കൂഫക്കാർ. വലാ സബറുൻ അല സൈഫി, വാളിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുന്നവരുമല്ല കൂഫക്കാർ എന്ന് താങ്കളുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനത് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ വാചകങ്ങൾ ഉദ്ധരിക്കുന്നത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവാണ്. ഇത് പറഞ്ഞെടുത്തു, തങ്ങളുടെ പിതാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ദഹബി അദ്ദേഹത്തിന്റെ സീറയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ സഹാബികളെല്ലാവരും അദ്ദേഹത്തെ വിലക്കിയെങ്കിലും അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു വന്നു. അങ്ങനെ അദ്ദേഹം ഇറാഖിലേക്ക്, അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെട്ട വിവരം യസീദ് ബിൻ മുആവിയ അറിഞ്ഞു. അദ്ദേഹത്തെ തടയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ കർബല എന്ന സ്ഥലത്ത് വെച്ച്, കൂഫക്കടുത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ് കർബല, അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഏത് മുസ്ലിം, അദ്ദേഹം നിയോഗിച്ച മുസ്ലിം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ന്യൂസ് അദ്ദേഹത്തിന് ലഭിച്ചു. ആ വിവരം, വാർത്ത അദ്ദേഹത്തിന് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ മുസ്ലിമിന്റെ മക്കൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരദ്ദേഹത്തോട് പറഞ്ഞു, ലാ തർജ്, താങ്കൾ തിരിച്ചു പോകരുത്. ഹത്താ നഖുദ ബിസഇരി അബീന, ഞങ്ങളുടെ പിതാവിനെ കൊന്നവനോട് ഞങ്ങൾക്ക് പകരം ചോദിക്കണം, അതിന് പകരം വിട്ടാതെ ഒരിക്കലും തിരിച്ചു പോകരുത് എന്ന് മുസ്ലിമിന്റെ മക്കൾ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കൂഫയിലേക്ക് യാത്ര തുടർന്നു. ഒടുക്കം കർബല എന്ന സ്ഥലത്തെത്തി. കൂഫക്കടുത്തുള്ള ഒരു സ്ഥലമാണ് കർബല. ഈ സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ യസീദിന്റെ നിർദ്ദേശപ്രകാരം കൂഫയിലെ ഗവർണറായിരുന്ന ഇബ്നു സിയാദ് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു. ഏതാണ്ട് 4000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യം. അതിന്റെ നേതൃത്വം ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസിനായിരുന്നു. സഅദ് ബിൻ അബി വക്കാസിന്റെ പുത്രൻ ഉമർ റളിയല്ലാഹുവിന് ആയിരുന്നു, ഉമറിനായിരുന്നു അതിന്റെ നേതൃത്വം. ഏതാണ്ട് 4000 ആളുകളാണ് അതിലുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ഹുറുബിൻ യസീദിന്റെ നേതൃത്വത്തിലുള്ള 1000 വരുന്ന മറ്റൊരു സൈന്യം, ഏതാണ്ട് 5000 ആളുകൾ കർബലയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ തടഞ്ഞു. ആ സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ ബോധ്യപ്പെട്ടു, ഒരിക്കലും ഇവരോട് ഏറ്റുമുട്ടി ജയിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും, മാത്രമല്ല കൂഫക്കാർ പൂർണമായും തന്നെ ചതിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കാരണം അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന് എഴുത്തുകൾ അയച്ച, അദ്ദേഹത്തെ ഖലീഫയാക്കാമെന്ന് പറഞ്ഞ, അദ്ദേഹവുമായി കരാർ ചെയ്ത ഒരാള് പോലും അദ്ദേഹത്തെ പിന്തുണക്കാനോ അദ്ദേഹത്തെ സഹായിക്കാനോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനോ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരുതരം ചതിയായിരുന്നു. അദ്ദേഹത്തിന് പൂർണമായും ബോധ്യപ്പെട്ടു, ഒരിക്കലും ഈ ഒരു വലിയ സൈന്യത്തോട് ജയിക്കുക എന്നത് തീർത്തും പ്രയാസകരമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം അവരുമായി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹം 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഒന്നാമത്തെ നിർദ്ദേശം ഇബ്നു സിയാദിനോട്, ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ച ഉമർ ബിനു സഅദിനോട് അദ്ദേഹം 3 നിർദ്ദേശങ്ങൾ വെച്ചു. ഒന്ന്, ഞാൻ തദായനി അർജ്ജ്, എന്നെ വിട്ടേക്കണം, ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം, അതല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങളുടെ സംഘവുമായി ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ഷാമിലേക്ക് പോയി യസീദിനോട് ഞാൻ ബൈഅത്ത് ചെയ്തോളാം. ഇങ്ങനെ 3 നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇബ്നു സിയാദ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം അത് തള്ളിക്കളയുകയും അതിന് വേറെ ചിലരുടെ പ്രേരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അത് അംഗീകരിക്കാൻ സന്നദ്ധനായിരുന്നു എന്നും, പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ ചില ആളുകൾ, ശമ്മർ ബിനു ദി അൽ ജൂഷൻ, ഇതേപോലെ തന്നെ മറ്റു ചില ആളുകൾ, സിനാൻ ബിനു അനസ് അന്നഖൈ ഇതുപോലുള്ള ആളുകൾ ഇബ്നു സിയാദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഇബ്നു സിയാദ് അദ്ദേഹം വിധിച്ചു എന്താണെങ്കിലും ഹിഷർ അലിയല്ലാഹുവിനെ എന്റെ മുന്നിൽ കിട്ടണം എന്ന് അദ്ദേഹം വാശി പിടിക്കുകയും ഷടിക്കുകയും ആ തീരുമാനത്തിന് വിട്ടുകിട്ടണം ഹിഷർ അലിയല്ലാഹുവിനെ എന്ന് ആ തീരുമാനം അദ്ദേഹത്തിന്റെ ഗവർണറായ, അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ നേതാവായ ഉമർ ബിനു സഅദിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇബ്നു സിയാദ് കീഴടങ്ങാൻ ഹിഷർ അലിയല്ലാഹുവിന് സന്നദ്ധനായിരുന്നില്ല. അങ്ങനെ അതിശക്തമായ പോരാട്ടം നടന്നു. വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കളുണ്ടായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ചിലരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുണ്ടായിരുന്നു, കുടുംബത്തിൽപ്പെട്ട പലരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 72-73 ആളുകൾ മാത്രമാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിശക്തമായ യുദ്ധം നടന്നു. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ പലരും മറച്ചു നിന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠതകൾ പലർക്കും അറിയാമായിരുന്നു. ആ ഹദീസുകളെ സംബന്ധിച്ചും അദ്ദേഹം ആരാണ് എന്നതും അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ കൊല്ലപ്പെട്ടു. അവസാനം നേരത്തെ പറഞ്ഞ ശമ്മർ ഇബ്നു ജൂഷൻ എന്ന് പറയുന്ന അയാൾ സിറാജ് അള്ളാഹുവിനെ ക്രൂരമായിട്ട് വധിക്കുകയാണ് ചെയ്യുന്നത്. കർബലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് കൊന്നു. ആ കൊന്നാളുടെ പേര് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷമ്മർ ഇബ്നു ദി അൽ ജൂഷൻ എന്നതാണ്. ഇതേപോലെ തന്നെ വേറെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് സിനാൻ ഇബ്നു അനസ് അന്നഹി ആയിരുന്നു അദ്ദേഹത്തെ കൊന്നത് എന്നുള്ള വേറെ ചില റിവായത്തുകളും കാണാം. ഈ രണ്ടാളുകളുടെ പേരുകളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ രണ്ടാളുകളുടെ പേരുകളാണ്. ഈ ദുഷ്ടന്മാരുടെ, ഈ രണ്ട് അക്രമികളുടെ, ഷമ്മർ ഇബ്നു ദി അൽ ജോഷൻ അതേപോലെ തന്നെ സിനാൻ ഇബ്നു അനസ് അന്നഹി, ഈ രണ്ടാളുകളുടെ പേരുകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കർബലയിൽ വെച്ചുകൊണ്ട് വളരെ ക്രൂരമായിട്ട് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി, വാളുകൊണ്ട് വെട്ടി, വളരെ ദാരുണമായ രീതിയിൽ അദ്ദേഹത്തെ കൊന്നു, അദ്ദേഹത്തെ വധിച്ചു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ ശിരസ് പോലും അറുത്തെടുത്ത് അത് ഇബ്നു സിയാദിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വേറെ പല കള്ളക്കഥകളുണ്ട്. അത് ഇബ്നു സിയാദിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത്, സയ്യിദ് ഇബ്നു മുആവിയയുടെ അടുത്തേക്കല്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വേറെ പലതുണ്ട്, നമ്മളത് ഈ സന്ദർഭത്തിൽ അത് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ, നിഷ്ഠൂരമായ രീതിയിൽ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുനിയാവിലെ റൈഹാനത്താണ്, റൈഹാനത്തുകളാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞ, അതേപോലെ തന്നെ സ്വർഗത്തിലെ പിന്നെ ചെറുപ്പക്കാരുടെ സയ്യിദാണ് എന്നൊക്കെ പറഞ്ഞ ഈ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മക്കള് പലരും അതിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കളായ അലി, അതേപോലെ തന്നെ അബ്ദുള്ള, അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ അബൂബക്കർ, അബ്ദുള്ള, അൽ ഖാസിം, അതേപോലെ തന്നെ അഖീലിന്റെ പുത്രന്മാർ ജഅഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹിബിന് മുസ്ലിം, അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിന് ജഅഫറിന്റെ മക്കളായ ഔന്, മുഹമ്മദ്, ഇതേപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ മക്കളായ അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ, ജഅഫർ, അബ്ബാസ്, ഇങ്ങനെ പ്രഗത്ഭരായ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഹലുൽ ബൈത്തിൽപ്പെട്ട, അതേപോലെ തന്നെ യസീർ റളിയല്ലാഹുവിനു അടക്കമുള്ള ഇവരൊക്കെ ക്രൂരമായി അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഈ സംഭവമാണ് ചരിത്രത്തിൽ ഈ മുസ്ലിം ലോകത്ത് ഈ കറുത്ത, മുസ്ലിം ലോകത്തിന് തന്നെ ദുരന്തമായ ഈ സംഭവമാണ് കർബല സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് ഇങ്ങനെ സുറല്ലാന്റെ വധിച്ച ഈ സ്ഥലം, ഈ സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ് ആ സംഭവം അറിയപ്പെട്ടത്. ഈ സംഭവമാണ് ചരിത്രത്തിൽ കർബല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ചരിത്രത്തിൽ ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, അത് മുസ്ലിങ്ങൾക്കൊരു ദുരന്തമായിരുന്നു, മുസ്ലിങ്ങൾക്ക് അതിൽ പ്രയാസമുണ്ട്, ഈ കാര്യത്തിലൊന്നും ആർക്കും സംശയമല്ല. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടതിന്റെ പേരിലാണെന്ത് ചില ആളുകൾ അന്ന് ദുരന്ത ദിനമായി അല്ലെങ്കിൽ കറുത്ത ദിനമായി, ചരമ ദിനമായി, ഒരു വിലാപ ദിവസമായി ആചരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ, നമ്മൾ പറഞ്ഞു ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നുള്ളത് മുസ്ലിം ലോകത്തിന് സംഭവിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം ലോകത്തിന് സംഭവിച്ച വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അതിൽ ദുഃഖിക്കുന്നുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഫക്കുല്ലു മുസ്ലിം, ഓരോ മുസ്ലിമും എംബഖൈലഹു അന്യഹ്സുന ഖാതിൽ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹുവിന്റെ വധത്തിൽ ഓരോ മുസ്ലിമും ദുഃഖിക്കുന്നവരാണ്. കാരണം ഫൈനഹു മിൻ സാദാത്തിൽ മുസ്ലിമീന വ ഉലമായി സഹാബ, സഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനും മുസ്ലിങ്ങളുടെ നേതാവുമാണ് വൈബിന് ബിൻതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹുവിന്റെ മകനാണ്. ഹി അഫ്ളൽ വനാത്തിഹി, ഫാത്തിമ റളിയല്ലാഹുവിന്റെ മക്കളിൽ ഏറ്റവും അഫ്ളൽ അദ്ദേഹമാണ്. ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്ക് വലിയൊരു ദുരന്തമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ വധം, അദ്ദേഹം വധിക്കപ്പെട്ടത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമിലില്ലാത്ത, അതൊരു ദുരന്ത ദിനമായി, ഒരു വിലാപ ദിവസമായി, അല്ലെങ്കിൽ ഒരു ചരമ ദിവസമായി ആഘോഷിക്കുക, അതിന്റെ പേരിൽ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഇതേ രൂപത്തിൽ തന്നെ കൊല്ലപ്പെട്ടു. പക്ഷെ അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ അന്ന് പ്രത്യേകമായിട്ട് ഒരു വിലാപ ദിവസമായി, ഒരു ദുരന്ത ദിവസമായി, ഒരു കറുത്ത ദിനമായി മുസ്ലിം ലോകം ആഘോഷിച്ചിട്ടുണ്ടോ? ആഘോഷിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പുള്ള ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ ക്രൂരമായി കൊല്ലപ്പെട്ട ആളാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അത് നഹ്ജിന്റെ ദിവസമാണെന്നോ, അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ടത് അദ്ദേഹം ദുൽഹിജ്ജയിൽ അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളിലാണല്ലോ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത് വിശുദ്ധ റമദാനിനാണ്. അതുകൊണ്ട് റമദാൻ നഹ്ജിന്റെ മാസമാണ് എന്നോ, അന്നൊരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്നോ, ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ട ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ നഹ്ജിന്റെ ദിവസങ്ങളാണ് എന്നോ എന്ന് മുസ്ലിം ലോകത്ത് ഒരാൾ പോലും അത് പറഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ ഈ രണ്ടുപേരെക്കാൾ ശ്രേഷ്ഠനായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ കുത്തേറ്റ് വധിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം വധിക്കപ്പെട്ടതിന്റെ പേരിൽ മുസ്ലിം ലോകത്ത് ഈ രൂപത്തിലുള്ള എന്തെങ്കിലും വിലാപങ്ങളോ ഈ രൂപത്തിലുള്ള ആഘോഷങ്ങളോ ആരും സംഘടിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, ആ മരണത്തെക്കാൾ പ്രയാസകരമായ ദുഃഖകരമായ മറ്റൊന്നും മുസ്ലിം ലോകത്തിന് ഉണ്ടായിട്ടില്ല, മുസ്ലിം ലോകത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ ഈ രൂപത്തിലുള്ള വിലാപങ്ങൾ, പ്രത്യേകമായ ആചാരങ്ങൾ, പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടല്ല. ഇതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു വളരെ ക്രൂരമായിട്ടാണ് യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹിച്ചിരുന്ന ധീരനായ ആളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. വളരെയധികം സ്നേഹിച്ചിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിനെ എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന്റെ പേരിൽ, ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള എന്തെങ്കിലും പരിപാടികളോ ആഘോഷങ്ങളോ, അല്ലെങ്കിൽ അത് നഹ്ജിന്റെ ദിവസമാണെന്നോ നഹ്ജിന്റെ ദിവസങ്ങളാണ് എന്നോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ഇത് യഥാർത്ഥത്തിൽ സലഫുകൾ പഠിപ്പിച്ചു കാണിച്ചെന്നൊരു രീതിയല്ല. ഇത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ, അതായത് റാഫിലിയാക്കളാണ് ഇതിന്റെ ആളുകൾ എന്നവര് ചെയ്യുന്നതൊക്കെ നമുക്ക് മീഡിയകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഹിഷർ അലിയല്ലാഹു കൊല്ലപ്പെട്ട മുഹറം 10-നായിരുന്നല്ലോ ആഷുറ, അതായത് മുഹറം 10 ഹിജറ വർഷം 61 മുഹറം 10 വെള്ളിയാഴ്ചയാണ് ഹിഷർ അലിയല്ലാഹു കൊല്ലപ്പെടുന്നത്. ആ മുഹറം 10 അന്ന് റാഫിലിയാക്കളും ബാത്തിനിയാക്കളും അവർ ചെയ്തു കൂട്ടുന്നത് മീഡിയകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കത്തിയെടുത്തുകൊണ്ട് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തമൊലിപ്പിക്കുക, അതേപോലെ തന്നെ ചെങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ അതിശക്തമായി അടിച്ച് ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിക്കുക, എന്നിട്ട് വിലാപ കാവ്യങ്ങൾ ആലപിക്കുക, ഗാനങ്ങൾ ആലപിക്കുക, ഇങ്ങനെ പലതും ശരീരത്തെ പീഡിപ്പിക്കുന്ന പലതും നമ്മുടെ ഇന്ത്യയിൽ പോലും പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റാഫിലിയാക്കളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എന്ത്, ഈ ദിവസങ്ങളൊക്കെ നഹ്ജിന്റെ ദിവസങ്ങളാണ്, അത് നല്ല ദിവസങ്ങളല്ല, അത് മോശപ്പെട്ട ദിവസങ്ങളാണ്. ഈ ഒരു തെറ്റായ വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിങ്ങളിലേക്ക് കടന്നു വരികയാണ് സംഭവിച്ചത് എന്നാണ് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, അവിടെ രസകരമായ മറ്റൊരു സംഗതി, ഷിയാക്കളിൽ തന്നെ പെട്ട മറ്റൊരു വിഭാഗമുണ്ട്, നാസിബിയാക്കള്. നാസിബിയാക്കള് റാഫിലിയാക്കളുടെ നേരെ എതിരാണ്. റാഫിലിയാക്കള് വിലപിക്കുമ്പോ, അവര് കരയുമ്പോ, ആർത്തട്ടാസിക്കുമ്പോ, മാർത്തടിച്ച് നിലവിളിക്കുമ്പോ, ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിക്കുമ്പോ, നാസിബിയാക്കൾ അന്ന് സന്തോഷിക്കുക, അവർക്കന്ന് പെരുന്നാളാണ്. നാസിബിയാക്കൾക്ക് അവരൊന്ന് ആഘോഷിക്കുകയാണ്, അവർക്ക് അവരുടെ പെരുന്നാൾ അന്നാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒരിക്കലും ഉണ്ടാക്കാത്ത പലഹാരങ്ങൾ, അതായത് ഖസൂസി ഖാസായ പ്രത്യേകമായ പലഹാരങ്ങൾ. കാരണം അഹ്ലു ബൈത്തിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് നസീബിയാക്കള്. അതുകൊണ്ട് തന്നെ അവർക്കന്ന് ആഘോഷമാണ്, ഈദാണ്. അന്ന് അവർ സുർമ ധരിക്കുന്നു, സുർമയിടുന്നു, മൈലാഞ്ചി ഇടുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, പിന്നെ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു, പ്രത്യേകമായ ആഹാരപദാർത്ഥ ഭക്ഷണങ്ങൾ, അതായത് റാഫിദിയാക്കൾക്ക് നേരെ എതിരെ. അപ്പൊ ഈ രണ്ട് വിഭാഗം എന്താണ്, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ടിന്റെയും മധ്യയാണ് യഥാർത്ഥത്തിൽ സലഫികളുടെ നിലപാട്. അവരെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം കൊടുത്തിട്ടുള്ള എന്തെല്ലാം സ്ഥാനങ്ങളുണ്ടോ അതൊക്കെ അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നമ്മൾ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, ഒന്ന് ദുനിയാവിലെ റൈഹാനത്തുകളാണ്, റൈഹാനകളാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞ ഹദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാനി ഇബ്നായ, ഇവ രണ്ടുപേരും എന്റെ മക്കളാണ്. ഫമൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, ഇവരെ രണ്ടുപേരെയും ആര് സ്നേഹിച്ചോ അവർ എന്നെ സ്നേഹിച്ചു. വമൻ അബ്ഗലഹുമാ ഫഖദ് അബ്ഗലനി, അവരോട് ആര് ദേഷ്യപ്പെട്ടോ അവർ എന്നോടും ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു വിവാഹത്തിൽ കാണാം, ഹാദാൻ ഇബ്നായ, ഈ ഇതെന്റെ രണ്ട് മക്കളാണ്. വബിനാ ബിന്തി, എന്റെ മകളായ എന്റെ മകളുടെ രണ്ട് മക്കളാണ്. അല്ലാഹുമ്മ ഇന്നി വഹിബ്ബുഹുമ, അല്ലാഹുവെ ഞാൻ ഇവരെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഫഅഹിബ്ബഹുമ, അല്ലാഹുവെ നീയും ഇവരെ രണ്ടുപേരെയും സ്നേഹിക്കണേ. വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമ, ഈ രണ്ടുപേരെയും സ്നേഹിക്കുന്നവരെയും അല്ലാഹുവെ നീ സ്നേഹിക്കണേ. ഇങ്ങനെ ഇവരുടെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്ന ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസാണ്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൽ ഹസൻ വൽ ഹുസൈൻ, ഹസനും ഹുസൈനും സയ്യിദ, അവർ രണ്ടുപേരും നേതാക്കളാണ്. ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഷബാബ്, ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, സ്വർഗത്തിലെ ആളുകളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും. അപ്പൊ ഇങ്ങനെ ഇത് ചരിത്രത്തിൽ ഒരുപാട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അംഗീകരിക്കുന്നു. ഏത് നാസിബിയാക്കളുടെ നിലപാടല്ല നമുക്കുള്ളത്. അവർക്ക് ഇസ്ലാം പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടോ അതൊക്കെ അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്നു. എന്നാൽ അതോടൊപ്പം റാഫിലിയാക്കളുടെ നിലപാട് നമുക്കില്ല. റാഫിലിയാക്കളുടെ നിലപാട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രത്യേകമായ അനാചാരങ്ങള്, വിലാപങ്ങള്, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പരിപാടികളും അവർ നടത്തുന്നു. ആ ഈ രണ്ട് നിലപാടും ഇസ്ലാമിനെതിരാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അമ്മാ ഇത്തിഹാദുഹു മഅത്തമൻ കമാ തഫ്അലുഹു അർറാഫില, റാഫിലിയക്കാർ ചെയ്യുന്നത് പോലെ ആശുറ ദിവസത്തെ ഒരു വിലാപ ദിവസമായിട്ട്, ദുരന്ത ദിവസമായിട്ട് ആഘോഷിക്കുക, അവനെ സ്വീകരിക്കുക എന്നുള്ളത്. ലി അജലി ഖത്ലി ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഫഹുവ മിൻ അമലി മൻ ലല്ല സയ്യഹു ഫിൽ ഹയാത്തി ദുനിയ വഹുവ യഹ്സബു അന്നഹു യുഹ്സിനു സുന്ന, ഇതെന്താണ് അവർ വിചാരിക്കുന്നത് അത് നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാകട്ടെ ഈ ദുനിയാവിൽ വലാലത്തിലേക്ക് എത്തിപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. വലം ഉമർ, അത് കൽപ്പിച്ചിട്ടില്ല അല്ലാഹു, വല റസൂലു, അല്ലാഹു അത് കൽപ്പിച്ചിട്ടില്ല, റസൂലു അത് കൽപ്പിച്ചിട്ടില്ല. ബിത്തിഹാദി അയ്യാമി മസായിബിൽ അംബിയായി, പ്രവാചകന്മാർക്ക്, മുഹമ്മദ് സലമയുടെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് പോലും ഇങ്ങനെയുള്ള ഒരുപാട് മുസീബത്തുകൾ ബാധിച്ചിട്ടുണ്ട്. വമൗത്തിഹിം, അതേപോലെ തന്നെ അവർ മരിച്ചിട്ടുണ്ട്. മഅത്തമൻ, ആ പ്രവാചകന്മാരുടെ പേരിൽ പോലും പ്രവാചകന്മാർ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പേരിൽ പോലും ഇങ്ങനെ ഈ രൂപത്തിൽ ഇതൊരു വിലാപ ദിവസമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തു തരുന്നതുപോലെ ശൈത്യത്തെ പീഡിപ്പിച്ച് വിലാപ കാവ്യങ്ങൾ ആലപിക്കുന്നത് അമ്പിയാക്കൾക്ക് അമ്പിയാക്കളുടെ പേരിൽ പോലും ഇസ്ലാദ പിടിപ്പിക്കാത്തതാണ്. ഫകൈഫ ബിമൻ ദൂനഹും, പിന്നെ അതുപോലും പാടില്ലെങ്കിൽ പിന്നെ അവർക്ക് ശേഷം വന്ന ആളുകളുടെ പേരിൽ നമ്മൾ അതെങ്ങനെ ഈ രൂപത്തിലുള്ള പരിപാടികൾ, ഈ രൂപത്തിലുള്ള അനാചാരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഇബ്ന് റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നു. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ മജ്മു ഫതാവയിൽ വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് എല്ലാ ഫളായിലുകളും ഉണ്ട്. നമ്മൾ അതിന്റെ പേരിൽ ദുഃഖിക്കുന്നു, പക്ഷെ അതിന്റെ പേരിൽ എന്തില്ല? ആ ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ അത് മോശപ്പെട്ട ദിവസങ്ങളാണ്, അതല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ നാസിബിയാക്കൾ ചെയ്യുന്നത് പോലെ അതൊരു ആഘോഷ പെരുന്നാളായിട്ട് ആഘോഷിക്കുക, അല്ലെങ്കിൽ റാഫിലിയാക്കൾ ചെയ്യുന്നത് പോലെ അതൊരു ദുരന്ത ദിനമായി, ഒരു വിലാപ ദിവസമായി, ഒരു ചരമ ദിനമായി ആഘോഷിക്കുക. അത് രണ്ടും അഹ്ലു സുന്നത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഹുസൈർ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഒരിക്കലും യസീദ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഹുസൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാരത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ പോലുള്ള ആളുകള് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? മുആവിയ റളിയല്ലാഹുവിന്റെ പുത്രൻ യസീദ് എന്ത് ചെയ്തിട്ടില്ല, ഹുസൈർ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. എന്നാൽ യസീദിനോട് സ്വീകരിക്കേണ്ട നിലപാട്, അതേപോലെ തന്നെ മറ്റുള്ളവരോട് സ്വീകരിക്കേണ്ട നിലപാട്, അത് അഹ്ലു സുന്നത്തിന്റെ കൃത്യമായ നിലപാടുണ്ട്. അത് വേറെ സംഗതിയായിട്ട് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത് സംബന്ധമായിട്ട് പറഞ്ഞത് അന്ന യസീദ് ബിനു മുആവിയ ലം യഅ്മുർ, യസീദ് ബിനു മുആവിയ കൽപ്പിച്ചിട്ടില്ല, ബിഖത്ലിൽ ഹുസൈൻ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചിട്ടില്ല, ബിത്തിഫാഖി അഹ്ലിൻ നഖലി, അതിൽ ഇത്തിഫാഖുണ്ട് ചരിത്ര ഉദ്ധരിച്ച, അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കിടയിൽ. വലാക്കിൻ കത്തബ ഇല ഇബ്നു സിയാദ്, പക്ഷെ അദ്ദേഹം ഇബ്നു സിയാദിന് എഴുത്ത് അയച്ചത് എന്തിനായിരുന്നു, അൻ യംനഅഹു അൻ വിലായത്തിൽ ഇറാഖി, ഇറാഖിന്റെ അധികാരം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയണം എന്ന് പറഞ്ഞ എഴുത്തയക്കുക മാത്രമാണ് ഇബ്നു സിയാദിന്, ഗവർണറായിരുന്ന ഇബ്നു സിയാദിന് എഴുത്തയക്കുക മാത്രമാണ് ആര് ചെയ്തത്, എന്നെ ഇബ്നു സിയാദ് ചെയ്തത് എന്നുള്ള രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഇബ്നു തൈമിയ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ കർബല. അതിന്റെ പേരിൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ അനാചാരങ്ങൾ അത് പിന്നെ മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചതല്ല. മാത്രമല്ല ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള തത്വം തന്നെ എന്താണ്, നമുക്ക് ഖളാ ഖദറിൽ വിശ്വാസമുണ്ട്, എല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ്, അത് പ്രത്യേകമായൊരു ഇത് അതിനില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ആ സംഗതി പഠിപ്പിച്ചു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, ലാ തസുബ്ബു അദ്ദഹറ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാരണം കാലം അള്ളാഹുവാണ്, കാലം അള്ളാഹുവാണ് കാലത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ തസുബ്ബു അദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. ഇന്നി അനദ്ദഹർ, അല്ല പറയണ, ഞാനാണ് കാലം. ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ കാലം എന്നുള്ളത് അള്ളാഹുന്റെ ഒരു ഇസ്മാണ് എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് കാലത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവാണ്. അപ്പൊ അതിനെ ചീത്ത പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ചീത്ത വിളിക്കുന്നത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. കൃത്യമായി തന്നെ ഹദീസുകളിൽ ഇൻഷല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ രൂപത്തിലുള്ളതൊക്കെ തെറ്റായ അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്. മുഹറം എന്നത് അത് ഇസ്ലാം ഹറാമാക്കിയ അതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് മാത്രമാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പൊ ആ ശ്രേഷ്ഠതകൾ അതിനുണ്ട്, അതാണ് അഹ്ലു സുന്നയുടെ ആദർശം. മറിച്ച് ഇത് നഹ്സിന്റെ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട ദിവസങ്ങളാണ്, ഇത് നല്ല കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഷിയാക്കൾ കൊണ്ടുവന്ന വിശ്വാസമാണ്. അഹ്ലു സുന്നക്കതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഹിദീങ്ങളായി ജീവിച്ചു മരിച്ചു പോകാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.